പാഠം 4. സഭ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന സമൂഹം. ഉന്നതത്തിൽ നിന്നുള്ള ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ എന്ന ഈശോയുടെ കൽപ്പന ശിഷ്യന്മാർ പാലിച്ചു. പന്തക്കുസ്താ ദിനം വരെ അവർ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എന്ന് ഈശോയുടെ വചനങ്ങൾ പന്തക്കുസ്താ ദിനത്തിൽ നിറവേറി. ആ ദിവസം സമാഗതമായപ്പോൾ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുമുണ്ടായി. അത് അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെയും മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ആകാശത്തിന് കീഴുള്ള സകല ജനപദങ്ങളിൽ നിന്നും വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു. ആരവമുണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പസ്തോലന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു. എന്നാൽ ചിലർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, പുതു വീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ പത്രോസ് മറ്റു 11 പേരോടുകൂടി എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദി ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. ജോയൽ പ്രവാചകൻ പറഞ്ഞ വചനങ്ങളുടെ പൂർത്തീകരണമാണിത്. ദൈവം അരുൾ ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെയും മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പത്രോസിന്റെ പ്രസംഗം ശ്രവിച്ചവർ ഈശോയിൽ വിശ്വസിച്ച് സ്നാനം സ്വീകരിച്ചു. ആ ദിവസം തന്നെ 3000 പേർ അവരോട് ചേർന്നു. അങ്ങനെ ജെറുസലേമിൽ സഭ രൂപം കൊണ്ടു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവരുടെ ഗണത്തിൽ പ്രതിദിനം ചേർത്തുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ശിഷ്യ സമൂഹം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയി സുവിശേഷം അറിയിച്ചു. ആത്മാവിന്റെ പ്രവർത്തനം ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ. പരിശുദ്ധാത്മാവിന്റെ ആവാസത്തോടെ രൂപം കൊണ്ട സഭാ സമൂഹത്തിന്റെ വളർച്ചയും പ്രവർത്തനങ്ങളുമെല്ലാം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടതായിരുന്നു. പ്രതിസന്ധികളിലും പീഡനങ്ങളിലും അവർ ശക്തിയായി പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെയും പരിശുദ്ധാത്മാവ് അവരിൽ നിറയുകയും ദൈവവചനം ധൈര്യപൂർവ്വം പ്രസംഗിക്കാൻ അവർ ശക്തരാവുകയും ചെയ്തു. ആദിമസഭയിലുള്ള പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. ദൈവാത്മാവ് നേരിട്ട് ശ്ലീഹന്മാരെ നയിക്കുകയും അവരോട് സംസാരിക്കുകയും തീരുമാനങ്ങൾ എടുക്കുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. അവർ എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്ന് നിർദ്ദേശിച്ചു കൊടുക്കുന്നു. അവരുടെ കൂടെ വസിച്ച് അവരെ ധൈര്യപ്പെടുത്തുകയും ഉത്സാഹഭരിതരും സന്തോഷമാനസരമാക്കുകയും ചെയ്യുന്നു. അന്ത്യോക്യ സഭയിലെ പ്രവാചകരും പ്രബോധകരുമായിരുന്നവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും കഴിയവേ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, ബർണബാസിനെയും സാവൂളിനെയും ഞാൻ വിളിച്ചിരിക്കുന്ന ജോലിക്കായി എനിക്ക് വേണ്ടി മാറ്റി നിർത്തുക. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് അവർ സെലൂക്കിയയിലേക്ക് പോയി. പ്രാർത്ഥനാവേളയിൽ പത്രോസിന് ലഭിച്ച ഒരു ദർശനം മുഖേനയാണ് യഹൂദരല്ലാത്തവരെ ആദ്യമായി സഭയിലേക്ക് സ്വീകരിച്ചത്. ഇതും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലായിരുന്നു. ദർശനത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന പത്രോസിനോട് ആത്മാവ് പറഞ്ഞു, ഇതാ 3 പേർ നിന്നെ അന്വേഷിക്കുന്നു, എഴുന്നേറ്റ് താഴേക്ക് ചെല്ലുക, ഒന്നും സംശയിക്കാതെ അവരോടൊപ്പം പോകുക, എന്തെന്നാൽ ഞാനാണ് അവരെ അയച്ചിരിക്കുന്നത്. ആത്മാവിനാൽ നയിക്കപ്പെട്ട പത്രോസ് വിജാതീയനായ കൊർനേലിയൂസിന്റെ ഭവനത്തിലെത്തി. അവിടെ കൂടിയിരുന്ന സമൂഹത്തോട് വചനം പ്രഘോഷിച്ചു. അപ്പോൾ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വരികയും അവർ മാമോദിസ സ്വീകരിച്ച് സഭാംഗങ്ങളാവുകയും ചെയ്തു. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും. പരിശുദ്ധാത്മാവിനാൽ മിശിഹായിൽ പണിതുയർത്തപ്പെട്ട ദൈവത്തിന്റെ ആലയമാണ് സഭ. പരിശുദ്ധാത്മാവ് സഭയെ പണിതുയർത്തുന്നത് സഭയുടെ ഉന്നമനത്തിനായി വിവിധ ദാനങ്ങളും വരങ്ങളും ഫലങ്ങളും നൽകിക്കൊണ്ടാണ്. വിഭിന്നങ്ങളായ ദാനങ്ങളാണ് ഓരോരുത്തർക്കും നൽകപ്പെട്ടിരിക്കുന്നത്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിന്റെ വചനവും മറ്റൊരാൾക്ക് ജ്ഞാനത്തിന്റെ വചനവും നൽകുന്നു. ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും മറ്റൊരുവന് പ്രവചിക്കാൻ വരവും വേറൊരുവന് ആത്മാക്കളെ വിവേചിച്ചറിയാൻ കഴിവും വേറൊരുവന് ഭാഷാവരവും വേറൊരുവന് വ്യാഖ്യാനത്തിനുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് നൽകുന്ന ഫലങ്ങൾ ഏവയെന്ന് പൗലോസ് ലീഹ പറയുന്നുണ്ട്. അവ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, സഹനശക്തി, വിശുദ്ധി, മിതത്വം എന്നിവയാണ്. പരിശുദ്ധാത്മാവ് ഇവയെല്ലാം നൽകുന്നത് സഭയെ പണിതുയർത്തുന്നതിനും അഭിവൃദ്ധിപ്പെടുത്തുന്നതിനും വേണ്ടിയാണ്. പ്രതിസന്ധികളിലും പീഡനങ്ങളിലും സഭയെ നയിക്കുന്ന പരിശുദ്ധാത്മാവ്. സഭയുടെ പ്രതിസന്ധികളിലും അവൾ സഹിക്കേണ്ടി വന്ന പീഡനങ്ങളിലും പരിശുദ്ധാത്മാവ് ശക്തി പകർന്നിരുന്നു. ഡീക്കന്മാരിൽ ഒരുവനായ സ്തെഫാനോസിനെ ഈശോയിലുള്ള വിശ്വാസം പ്രഘോഷിച്ചതിന്റെ പേരിൽ യഹൂദ മത നേതാക്കൾ ബന്ധനസ്ഥനാക്കി. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറഞ്ഞ് അവൻ അവരോടും സുവിശേഷം പ്രഘോഷിച്ചു. കോപിഷ്ഠരായ മത നേതാക്കൾ സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ തീരുമാനിച്ചു. കല്ലെറിഞ്ഞു കൊല്ലാനായി ജനം പാഞ്ഞെടുത്തപ്പോഴും ശാന്തനായി പ്രാർത്ഥിച്ചുകൊണ്ട് രക്തസാക്ഷിത്വം വരിക്കുവാൻ സ്തെഫാനോസിന് ശക്തി പകർന്നത് പരിശുദ്ധാത്മാവാണ്. സഭയെ പീഡിപ്പിച്ചിരുന്ന സാവൂളിനെ മാനസാന്തരത്തിലേക്ക് നയിച്ചതും തീക്ഷ്ണമതിയായ സുവിശേഷ പ്രഘോഷകനാക്കി മാറ്റിയതും പരിശുദ്ധാത്മാവാണ്. ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിയാവാൻ പൗലോസായി തീർന്ന സാവൂളിന് ശക്തി നൽകിയതും പരിശുദ്ധാത്മാവ് തന്നെയാണ്. പരിശുദ്ധാത്മാവിന്റെ ആലയം. പരിശുദ്ധാത്മാവ് ഒരാലയത്തിൽ എന്ന പോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയത്തിലും വസിക്കുന്നുവെന്ന് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നു. പൗലോസ് ലീഹായുടെ വചനങ്ങളാണ് ഈ പഠനത്തിന് ആധാരം. പൗലോസ് ചോദിക്കുന്നു, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. നാം ദൈവത്തിന്റെ ആലയമായി തീരുന്നത് ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ടാണ്. ഉത്ഥാനം ചെയ്ത ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്നതായി കാണാം. ആത്മാവിനാൽ നയിക്കപ്പെടാൻ നാം ആത്മാവിന്റെ പ്രചോദനങ്ങൾ അനുസരിച്ച് ജീവിക്കണം. ദൈവപ്രമാണങ്ങളിലൂടെയും തിരുസഭയുടെ നിയമങ്ങളിലൂടെയും അധികാരികളുടെ നിർദ്ദേശങ്ങളിലൂടെയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനങ്ങൾ നമുക്ക് ലഭിക്കുന്നു. ഈ പ്രചോദനങ്ങളെ വിധേയത്വത്തോടെ നാം സ്വീകരിക്കണം. നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ദുഃഖിപ്പിക്കരുതെന്നും നിർവീര്യമാക്കരുതെന്നും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് അകന്നിരിക്കാനുമുള്ള ഓരോ പ്രചോദനവും പരിശുദ്ധാത്മാവ് നമ്മിൽ ഉണർത്തുന്നതാണ്. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ദൈവമക്കൾ. അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. കൂദാശകളിലൂടെ ആത്മാവ് നൽകപ്പെടുന്നു. ഓരോ കൂദാശയിലും നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നുണ്ട്. മാമോദീസ സ്വീകരിക്കുമ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മിൽ വർഷിക്കപ്പെടുകയും നമ്മൾ ദൈവമക്കളാവുകയും ചെയ്യുന്നു. തൈലാഭിഷേക കൂദാശ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നാം പ്രത്യേക വിധത്തിൽ അഭിഷിക്തരാകുന്നു. സുവിശേഷമനുസരിച്ച് ജീവിക്കാനും അത് പ്രഘോഷിക്കാനും നാം പ്രാപ്തരാക്കപ്പെടുന്നു. വിശുദ്ധ കുർബാനയിലും സവിശേഷമാംവിധം പരിശുദ്ധാത്മാവ് നമ്മിൽ വർഷിക്കപ്പെടുന്നുണ്ട്. പാപത്താൽ നഷ്ടമായ ആത്മീയ ജീവൻ അനുരഞ്ജന കൂദാശയിലൂടെ നമുക്ക് വീണ്ടും ലഭിക്കുന്നു. രോഗി ലേപനം വഴി രോഗശാന്തിയും പാപമോചനവും സഹനശക്തിയും ആത്മാവ് നമുക്ക് നൽകുന്നു. തിരുപ്പട്ട കൂദാശയിൽ മിശിഹായുടെ രാജകീയ പ്രവാചക പുരോഹിത ദൗത്യങ്ങളിൽ പങ്കുപറ്റി ദൈവജനത്തിന് ശുശ്രൂഷ ചെയ്യാനുള്ള പ്രത്യേകമായ കൃപാവരം വർഷിക്കപ്പെടുന്നു. വിവാഹ കൂദാശയിൽ കുടുംബജീവിതത്തിൻ്റെ കടമകൾ നിറവേറ്റാൻ വേണ്ട കൃപാവരം പരിശുദ്ധാത്മാവ് നൽകുന്നു. പരിശുദ്ധാത്മാവിനാൽ ജന്മം കൊള്ളുകയും നിരന്തരം ആ ആത്മാവിനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്ന സമൂഹമാണ് തിരുസഭ. തിരുവചനം ശ്രവിച്ചും പ്രബോധനങ്ങൾ അനുസരിച്ചും കൂദാശകൾ സ്വീകരിച്ചും ജീവിക്കുമ്പോൾ നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ്. ദൈവവചനം വായിക്കാം, ധ്യാനിക്കാം. റോമ 8:9-17 വരെയുള്ള വാക്യങ്ങൾ. ഓർമ്മിക്കാൻ ഒരു തിരുവചനം. നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, മറിച്ച് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത്. റോമ 8:15. നമുക്ക് പ്രാർത്ഥിക്കാം. സത്യത്തിന്റെ വഴിയിലൂടെ ഞങ്ങളെ നടത്തുവാൻ സത്യാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത മിശിഹായെ, ആത്മാവിന്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്റെ തീരുമാനം: പരിശുദ്ധാത്മാവിന്റെ പ്രേരണകൾക്കനുസരിച്ച് ഞാൻ ജീവിക്കും. സഭയോടൊത്ത് ചിന്തിക്കാം. പരിശുദ്ധാത്മാവ് ഒരാലയത്തിൽ എന്ന പോലെ തിരുസഭയിലും വിശ്വാസികളുടെ ഹൃദയങ്ങളിലും കുടികൊള്ളുന്നു. അവരിലൂടെ അവിടുന്ന് പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തിന്റെ ദത്തുപുത്രന്മാരെന്ന വസ്തുതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. സത്യത്തിന്റെ പൂർണതയിലേക്ക് സഭയെ ആനയിക്കുന്നതും അവിടുന്ന് തന്നെയാണ്. തിരുസഭ 4. മാതൃസഭയെ അറിയാൻ. മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ തങ്ങളുടെ സഭയുടെ ആധികാരിക പാരമ്പര്യവും വിശ്വാസ ജീവിതശൈലിയും നസ്രാണികൾ വിശ്വസ്തയോടെ പാലിച്ചു പോകുന്നു. മാർത്തോമാ നസ്രാണികളുടെ സഭാജീവിതശൈലിയുടെ ആകെത്തുകയെ മാർത്തോമാ മാർഗം എന്നാണ് വിളിച്ചിരുന്നത്. മറ്റേതൊരു സഭയ്ക്കുമുള്ള ആധികാരികതയും തുല്യതയും ശ്രേഷ്ഠതയും തങ്ങളുടെ സഭയ്ക്കുമുണ്ടെന്ന് അവർ ദൃഢമായി വിശ്വസിച്ചിരുന്നു.